إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങളെ, വർഷത്തിൽ ഒരു രാത്രിയുണ്ട്, ഏറെ ശ്രേഷ്ഠകരമായ, ഏറെ പുണ്യങ്ങൾ നിറഞ്ഞ ഒരു രാത്രി. ആ രാത്രിയിൽ മഹത്തായ, മഹോന്നതമായ, ശ്രേഷ്ഠമായ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നു. ആ രാത്രിയുടെ ഖൈർ അതെത്രയാണെന്ന്, അതിലെ നന്മകൾ അതെത്ര വലുതാണെന്ന്, അതെത്രയുണ്ടെന്ന് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയുകയില്ല. ആ രാത്രിയുടെ നന്മ അത് നേടിയെടുക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്തവനല്ലാതെ സാധിക്കുകയില്ല. ആ രാത്രിയുടെ നന്മ നഷ്ടപ്പെട്ടു പോകുന്നവൻ അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിച്ചിട്ടില്ലാത്തവനാണ്. ആ രാത്രിയുടെ നന്മ ഒരുവന് തടയപ്പെട്ടു പോയാൽ, അതവന് നഷ്ടപ്പെട്ടു പോയാൽ വലിയ വലിയ നഷ്ടമാണ് യഥാർത്ഥത്തിൽ അവന് സംഭവിച്ചിട്ടുള്ളത്. ആ രാത്രിയിൽ ആർക്കെങ്കിലും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ആ രാത്രി കഴിച്ചുകൂട്ടാൻ തൗഫീഖ് ലഭിച്ചാൽ അവന് തൻ്റെ ആയുസ്സിനേക്കാൾ, തൻ്റെ മുഴുവൻ ആയുസ്സിനേക്കാൾ ജനിച്ചതു മുതൽ മരിക്കുന്നത് വരെയുള്ള ദിവസം വരേക്കുള്ള അവൻ്റെ സർവപ്രവർത്തനങ്ങളെക്കാൾ, എല്ലാ ദിവസത്തേക്കാൾ ഖൈറാണ് അവന് ലഭിക്കുന്നത്. സഹോദരങ്ങളെ, ആ രാത്രി എങ്ങാനും ഒരുവന് ലഭിച്ചാൽ, അതിൻ്റെ ഖൈർ ലഭിച്ചാൽ, ഒരു രാത്രി അവനങ്ങനെ ലഭിച്ചാൽ തൻ്റെ ആയുസ് ഒന്നുകൂടി, ആയുസ് പൂർണ്ണമായും ഒന്നുകൂടി ലഭിച്ചതുപോലെയാണ്. ഒരു ദിവസം അധികം കിട്ടിയതുപോലെയല്ല, ഒരാഴ്ച കിട്ടിയതുപോലെയല്ല, ഒരു മാസം കിട്ടിയതോ ഒരു വർഷം കിട്ടിയതോ പോലെയല്ല, മറിച്ച് ഒരായുസ് മുഴുവൻ കിട്ടിയതുപോലെയാണ്. അഥവാ സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ച ഒരു ആയുസ്, അങ്ങനെയുള്ള ഒരു ആയുസ് ഒന്നുകൂടി കിട്ടിയതുപോലെയാണ് ഒരു രാത്രി അവന് ലഭിച്ചാൽ. അല്ലാഹു അക്ബർ. അപ്പോൾ ചിന്തിച്ചു നോക്കൂ, ആ രാത്രി രണ്ട് വർഷത്തിൽ രണ്ട് തവണ ലഭിച്ചവന്, മൂന്ന് തവണ ലഭിച്ചവന്, നാല് തവണ ലഭിച്ചവന് അല്ല, എല്ലാ വർഷവും ആ രാത്രിയുടെ നന്മ ലഭിച്ചവന് എന്തുമാത്രം വലിയ ഖൈറാണ് ലഭിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ രാത്രിയെ കുറിച്ച് താൻ പറയുന്നു, ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്ന കുന്ന മുൻദിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം അംറൻ മിൻ ഇൻദിനാ ഇന്ന കുന്ന മുർസലീൻ റഹ്മതൻ മിൻ റബ്ബിക് ഇന്നഹു ഹുവ സമീഉൽ അലീം. അള്ളാഹു പറയുകയാണ്, അവന്റെ വ്യക്തമായ കിതാബിനെ സത്യം ചെയ്തുകൊണ്ട്, ഖുർആനിനെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുകയാണ്, ഇന്ന അൻസൽനാഹു, ഇദാ ഈ ഖുർആൻ നാം അവതരിപ്പിച്ചിരിക്കുന്നു, ഫീ ലൈലത്തിൻ മുബാറക, ബറക്കത്തുള്ള അനുഗ്രഹീതമായ ഒരു രാത്രിയിൽ, ഇന്ന കുന്ന മുന്തിരീൻ, തീർച്ചയായും നാം തക്കീദ് നൽകുന്നവനാകുന്നു. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കലാമിൽ ഏറ്റവും ശ്രേഷ്ഠമായ, അവന്റെ കലാമിൽ അഷ്റഫായ കലാം പരിശുദ്ധ ഖുർആൻ. അവന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട രാത്രിയാണ് ആ രാത്രി. നോക്കൂ, അള്ളാഹുവിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ കലാം അവന്റെ ഏറ്റവും ശ്രേഷ്ഠരായ പടപ്പിന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവന്റെ മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അല്ലാഹു അവതരിപ്പിച്ച ഖുർആൻ അത് ആദ്യമായി അവതരിച്ച രാത്രി അത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണ്. ലൈലത്തുൽ മുബാറക എന്ന് അല്ലാഹു വിളിച്ച ഈ രാത്രി റബ്ബ് പറയുകയാണ് ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, അന്നാണ് എല്ലാ യുക്തിപൂർണമായ കാര്യങ്ങളും വേർതിരിക്കപ്പെടുന്ന ദിവസം, അഥവാ ഒരു വർഷത്തെ കണക്ക് രേഖപ്പെടുത്തപ്പെടുന്ന ദിവസമാണത്. അള്ളാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദിൽ അവൻ ആദ്യമേ എല്ലാം രേഖപ്പെടുത്തിയ രേഖയുണ്ട്. അതിനു പുറമെ ഒരു വർഷത്തെ കാര്യം പ്രത്യേകമായി വിശദമായി രേഖപ്പെടുത്തപ്പെടുന്ന തീരുമാനിക്കപ്പെടുന്ന ദിവസമാണ് ആ ഇനി വരാൻ പോകുന്ന രാത്രിയിലെ കാര്യം, ഇനി വരാൻ പോകുന്ന വർഷത്തിലെ കാര്യം രേഖപ്പെടുത്താൻ പോകുന്ന രാത്രിയാണത്. ആ വർഷത്തെ ദൗർഭാഗ്യവാന്മാർ ആരൊക്കെയാണ്, ആ വർഷത്തെ സൗഭാഗ്യവാന്മാർ അള്ളാഹുവിനെ അനുസരിക്കാൻ സ്വർഗത്തിലേക്കുള്ള പ്രവർത്തനം പ്രവർത്തിക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്ന, ഈമാനും തൗഹീദും ഈമാനും അത് സ്വീകരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാനും അവനുവേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യാനുമുള്ള ഭാഗ്യം ലഭിക്കുന്ന സുഅദാ സൗഭാഗ്യവാന്മാരാരാണെന്ന് തീരുമാനിക്കപ്പെടുന്ന, അവനിൽ പങ്കുചേർത്തുകൊണ്ടോ അല്ലെങ്കിൽ അവന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ടോ ദൗർഭാഗ്യവാന്മാരായി പോകുന്ന ആളുകളെ അവരെ തമ്മിൽ വേർതിരിക്കുന്ന രാത്രിയാണത്. ആരൊക്കെയാണ് ആ വർഷം ജീവിക്കുക, ആരൊക്കെയാണ് ആ വർഷം മരിക്കുക എന്നത് തീരുമാനിക്കപ്പെടുന്ന രാത്രി. ആ വർഷത്തെ റിസ്ക്, ആ വർഷത്തെ ജനങ്ങളുടെ ഉപജീവനം തീരുമാനിക്കപ്പെടുന്ന രാത്രി. സഹോദരങ്ങളെ, എത്രമാത്രം വലിയ ഖൈർ ഉള്ള രാത്രിയാണത്, എന്തെല്ലാം മഹത്തരമായ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന രാത്രിയാണതെന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ. ആ രാത്രിയുടെ മഹത്വം അത് സൂചിപ്പിച്ചുകൊണ്ട്, അതിന്റെ മഹത്വം വളരെ വലുതാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു ഇന്ന അൻസൽനാഹു ഈ ഖുർആൻ നാം അവതരിപ്പിച്ചിരിക്കുന്നത് ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിലാണ്. ആ പേരിൽ തന്നെ ആ രാത്രിയുടെ ശ്രേഷ്ഠതയുണ്ട്. ലൈലത്തുൽ ഖദർ, ഖദറുള്ള രാത്രിയാണത്, അഥവാ വിലപ്പെട്ട അല്ലാഹുവിങ്കിൽ ശ്രേഷ്ഠകരമായ രാത്രിയാണത്. അതിന്റെ ശ്രേഷ്ഠത അത് വളരെ വലുതാണ്. അതുപോലെ സഹോദരങ്ങളെ, ഖദർ എന്നതിന്റെ മറ്റൊരർത്ഥം ഇടുങ്ങിയത് എന്നാണ്, വളരെ ഇടുങ്ങിയതാണ് എന്നതാണ് മറ്റൊരർത്ഥം. അത് വേഗത്തിൽ തീർന്നു പോകുന്നതാണ്. പൊതുവെ ഖൈറിന്റെ സമയങ്ങളെല്ലാം, ഖൈറിന്റെ കാലം അങ്ങനെയാണ്, അത് പെട്ടെന്ന് തീർന്നു പോകും. അതിനുള്ള വലിയ തെളിവാണ് നമ്മുടെ റമദാൻ. ഇതാ 18-ാമത്തെ ദിവസമായിരിക്കുന്നു. എത്ര പെട്ടെന്നാണ് സഹോദരങ്ങൾ, ഒരു നിമിഷം കടന്നു പോകുന്നത് പോലെ എത്ര പെട്ടെന്നാണ് ഈ പുണ്യകരമായ 18 ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തിയത്. ഇത്രയും ദിവസങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നുപോയതെന്ന് ചിന്തിച്ചു നോക്കൂ. ഖൈറിന്റെ സമയങ്ങൾ അങ്ങനെയാണ്, അത് ഒരുപാട് നീണ്ടു നിന്നുകൊള്ളണമെന്നില്ല, അത് പെട്ടെന്ന് തന്നെ വന്ന് നീങ്ങിപ്പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, സൂക്ഷിക്കുക, അത് ഉപയോഗപ്പെടുത്തുക, നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. ഈ വലിയ അവസരം, മഹത്തായ അവസരം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഏറെ ശ്രദ്ധിക്കുക. അടുത്ത റമദാനിൽ നമ്മൾ ആരൊക്കെ ആയുസോടെ ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. അടുത്ത ലൈലത്തുൽ ഖദർ, അതിലേക്ക് നമ്മൾ ഉണ്ടാകുമോ നമുക്കറിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറെ ശ്രദ്ധിക്കുക. അത് ചുരുങ്ങിയ സമയമാണ്, അത് ഖദറാണ്, അത് ചുരുങ്ങിയ സമയമാണ്, അതുപോലെ ശ്രേഷ്ഠകരമായ സമയമാണ്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്രാക മാ ലൈലത്തുൽ ഖദർ. അല്ലാഹു ചോദിക്കുകയാണ് വമാ അദ്രാക, നിനക്കെന്തറിയാം, വമാ അദ്രാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്താണെന്ന് നിനക്കെന്തറിയാം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു എവിടെ വമാ അദ്രാക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനുശേഷം പറയുന്ന കാര്യത്തിന്റെ മഹത്വമാണ്, അതിന്റെ വലിപ്പമാണ്, അതിന്റെ ശ്രേഷ്ഠതയാണ്, അതിന്റെ പ്രാധാന്യമാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. വമാ അദറാക, നിനക്കെന്തറിയാം എന്ന് അള്ളാഹുവിന്റെ ചോദ്യം. അള്ളാഹു പറയുന്നു വമാ അദറാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്നാൽ എന്താണെന്ന് നിനക്കെന്തറിയാം. ലൈലത്തുൽ ഖദ്രി ഖൈറു മിൻ അൽഫി ശഹർ, ലൈലത്തുൽ ഖദർ അത് ഖൈറാണ്, അത് ശ്രേഷ്ഠമാണ്. മിൻ അൽഫി ശഹർ, ആയിരം മാസത്തെക്കാൾ. സുബ്ഹാനല്ലാഹ്, ആയിരം മാസം എന്നാൽ അത്രയും മാസം നമ്മൾ ജീവിക്കുക എന്നത് അത് അപൂർവമാണ്. കാരണം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ ശരാശരി ആയുസ് മബൈന സിറ്റീന വസബഈൻ, 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. അത് വിട്ടുകിടക്കുന്ന ആളുകൾ കുറവാണ് യഥാർത്ഥത്തിൽ ഈ ഉമ്മത്തിൽ. പൊതുവെ ആളുകൾ മരിച്ചു വീഴുന്നു 60-ന്റെയും 70-ന്റെയും ഇടയിൽ. അതിനപ്പുറം കിട്ടുക വളരെ കുറച്ചാളുകൾക്ക് മാത്രമാണ്. അപ്പോൾ സഹോദരങ്ങളെ, 1000 മാസം എന്നാൽ ഏറ്റവും ചുരുങ്ങിയത് 83 വർഷം വരുമത്, 83 വർഷം വരുമത്. അതിനേക്കാൾ, അത്രയും കാലം നീ ചെയ്യുന്ന ഖൈറിനേക്കാൾ നിനക്ക് പുണ്യകരമാണ് ഈ ഒരു രാത്രിയിൽ നിനക്ക് അള്ളാഹുവിനെ അനുസരിക്കുന്ന സൽപ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചാൽ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ സാധിച്ചാൽ, അവനു വേണ്ടി സുജൂദ് ചെയ്യാൻ സാധിച്ചാൽ, അവനെ ദിക്ര് ചെയ്യാൻ, അവന്റെ കലാമ പാരായണം ചെയ്യാൻ, അവനോട് പ്രാർത്ഥിക്കാൻ, അങ്ങനെ സൽക്കർമ്മങ്ങളിൽ മുഴുകാൻ നിനക്ക് സാധിച്ചാൽ സഹോദര, ഒരായുസ് മുഴുവൻ ചെയ്യുന്നതിനേക്കാൾ ഖൈറായ നേട്ടമാണ് നിനക്ക് ലഭിക്കാൻ പോകുന്നത് ഒരൊറ്റ രാത്രി കൊണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. ചിന്തിച്ചു നോക്കൂ, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ പുണ്യകരമാണ് ആ മാസം. തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ ബിഇസ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, ആ രാത്രിയിൽ അതാ ധാരാളമായി ഇറങ്ങി വരുന്നു. തനസ്സലുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ, ആകാശലോകവാസികളായ അല്ലാഹുവിന്റെ മലായിക, അവനനുസരിക്കുക മാത്രം ചെയ്യുന്ന, അവന്റെ കൽപ്പന ധിക്കരിക്കാത്ത, പ്രകാശത്തിൽ നിന്ന് അവൻ പടച്ചിട്ടുള്ള, അവനെ ഇബാദത്ത് ചെയ്യുന്നതിൽ ക്ഷീണമോ എന്തെങ്കിലും പ്രയാസമോ തോന്നാത്ത അല്ലാഹുവിന്റെ ശ്രേഷ്ഠരായ മലായിക, അൽ അബ്റാർ, പുണ്യവാന്മാരായ അല്ലാഹുവിന്റെ പടപ്പുകൾ, അവരതാ ധാരാളമായി ഇറങ്ങി വരുന്നു. മാത്രമോ അവരുടെ കൂടെ അവരിൽ ഏറ്റവും വലിയവനായ, അവരിൽ ഏറ്റവും ശ്രേഷ്ഠനായ അർറൂഹുണ്ട്, ജിബ്രീലുണ്ട്. തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ, ആ രാത്രിയിൽ അതാ അല്ലാഹുവിന്റെ മലായികത്തും ജിബ്രീലും ഇറങ്ങി വരും. സുബ്ഹാനല്ലാഹ്, ഭൂമിയിലെ ചരൽ കല്ലുകളെക്കാൾ എണ്ണമുണ്ടാകും അന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന മലായിക, ഭൂമിയിലെ ചരൽ കല്ലുകളെക്കാൾ എണ്ണം. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ മലായിക ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു, ആകാശവാസികളായ മലായിക ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു, അവരുടെ കൂടെ അവരിൽ ശ്രേഷ്ഠരായ ജിബ്രീലുണ്ട്. എന്നിട്ടതാ ആ മലായിക ഭൂമിയിലെ പുണ്യവാന്മാരായ അള്ളാഹുവിന്റെ പടപ്പുകളുടെ കൂടെ ഒരുമിച്ച് ചേരുന്നു. ആകാശലോകത്തെ അബറാർ, ആകാശലോകത്തെ പുണ്യവാന്മാർ, ഭൂമിയിലെ പുണ്യവാന്മാരുടെ കൂടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരുടെ കൂടെ ചേരുന്നു. അങ്ങനെയുള്ള രാത്രിയാണത്. എത്ര ശ്രേഷ്ഠകരമായ രാത്രിയായിരിക്കും അത്. ഭൂമിയിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന, അവനെ ദിക്ർ ചെയ്യുന്ന, ദുആ ചെയ്യുന്ന അടിമകളുടെ കൂടെ ആകാശലോകത്തെ അബറാർ, അള്ളാഹുവിന്റെ പുണ്യവാന്മാരായ മലക്കുകൾ ഇറങ്ങി വരുന്ന രാത്രിയാണത്. തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ ബിഇസ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, അള്ളാഹുവിന്റെ അവരുടെ റബ്ബിന്റെ അനുവാദത്തോടെ, മിൻ കുല്ലി അംർ, എല്ലാ കാര്യവുമായി അവർ ഇറങ്ങി വരുന്നു. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജർ, സലാമുൻ ഹിയ, ആ രാത്രി സമാധാനത്തിന്റെ, രക്ഷയുടെ, സുരക്ഷിതത്വത്തിന്റെ, നിർഭയത്വത്തിന്റെ രാത്രിയാണ് ആ രാത്രി. ഹത്താ മത്ലഇൽ ഫജർ, ഫജർ ഉദിക്കുന്നതുപോലെ, അതിന്റെ പ്രഭാതം പൊട്ടി വിടരുന്നതുപോലെ, അങ്ങനെയുള്ള രാത്രിയാണത്. മലായിക അള്ളാഹുവിന്റെ പടപ്പുകൾക്ക് ധാരാളമായി സലാം പറയുന്ന രാത്രിയാണത്. മനുഷ്യർക്ക് ധാരാളമായി സലാം പറയുന്ന രാത്രിയാണത്. മനുഷ്യർ പരസ്പരം ധാരാളമായി സലാം പറയുന്ന രാത്രിയാണത്. ആ രാത്രി മുഴുവൻ സമാധാനത്തിൻ്റെതാണ്. അതിൽ ഒട്ടും ഷർറില്ല, യാതൊരു കെടുതിയും ഇല്ല, മറിച്ചെല്ലാ ഖൈറുമാണ് ആ രാത്രിയിലുള്ളത്. സഹോദരങ്ങളെ, ഈ രാത്രി പ്രതീക്ഷിച്ച്, ഈ രാത്രിയുടെ നന്മ കാത്തിരുന്നിരുന്നു നമ്മുടെ റസൂൽ അഷ്റഫുൽ ബഷർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ചു നോക്കൂ, വർഷത്തിലെല്ലാ ദിവസവും എല്ലാ നാളുകളിലും ഒരു ദിവസം ഒഴിയാതെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിനെ അനുസരിക്കുക മാത്രം ചെയ്യുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രാത്രി കാത്തിരുന്നു. അല്ലാത്ത സമയത്ത് തന്നെ രാത്രി അള്ളാഹുവിന് വേണ്ടി നിന്ന് നിസ്കരിച്ച് കാലുകളിൽ നീര് വന്നിരുന്ന അബ്ദുൻ ഷക്കൂറായ അള്ളാഹുവിന്റെ ഏറ്റവും നന്ദിയുള്ള അടിമയായിരുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രാത്രി പ്രതീക്ഷിച്ചെങ്കിൽ എത്രയോ തെറ്റുകളുള്ള, ധാരാളം പോരായ്മകളുള്ള, പാപങ്ങൾ നിറഞ്ഞ ഞാനും നിങ്ങളും സഹോദരങ്ങളെ എത്ര ഈ രാത്രി പ്രതീക്ഷിക്കണം, ആ രാത്രിയുടെ നന്മ കാത്തിരിക്കണം, അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അധ്വാനിക്കണം. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി കാത്തിരുന്നുവെങ്കിൽ ആ രാത്രി സഹോദരങ്ങളെ ഈ റമദാനിലാണ്, റമദാൻ മാസത്തിലാണ്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക എന്ന് അല്ലാഹു സൂറത്തുൽ ദുഖാനിൽ പറഞ്ഞു. മുബാറക്കായ, ബറക്കത്ത് നിറഞ്ഞ, അനുഗ്രഹീതമായ രാത്രിയിലാണ് നാം ഇത് അവതരിപ്പിച്ചത്. هذا القرآن إلى الله سبحانه وتعالى برن شهر رمضان الذي أنزل فيه القرآن رمضان ما ستلان قرآن ودري بيك بطد هذا قرآن القرآن إلا أنه يكتمان ഇത് റമദാൻ മാസത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ ഏതെങ്കിലും രാത്രിയായിരിക്കും ഇത് എന്ന് പ്രതീക്ഷിച്ച് എന്ന് മനസ്സിലാക്കി അവിടുന്ന് റമദാനിലെ ആദ്യത്തെ പത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിരുന്നിരുന്നു. ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലെ ആദ്യത്തെ പത്തിൽ ഇഅ്തികാഫിരുന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവിടുത്തെ സഹാബത്തും അങ്ങനെ അതാ ഇഅ്തികാഫിരിക്കവേ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നു പറഞ്ഞു, താങ്കൾ പ്രതീക്ഷിക്കുന്ന ലൈലത്തുൽ ഖദർ അമാമക് മുന്നിലാണ്, ഇതിനു ശേഷമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാത്രി പ്രതീക്ഷിച്ചുകൊണ്ടത് രണ്ടാമത്തെ പത്തിൽ മധ്യഭാഗത്തുള്ള പത്ത് രാത്രിയിൽ പത്ത് ദിവസം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ മസ്ജിദിൽ ഇഅ്തികാഫിരിക്കുകയാണ്. ജിബ്രീൽ വന്ന് പറയുന്നു, അമാമക് താങ്കളുടെ മുന്നിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുവിൽ വഹി ലഭിച്ചു. അത് ഈ റമദാൻ മാസത്തിലെ അവസാനത്തെ പത്തിലാണ് ലൈലത്തുൽ ഖദർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം ലഭിച്ചു. അല്ലാഹുവിന്റെ വഹി ലഭിച്ചു. പിന്നീട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലെ അവസാനത്തെ പത്തിലാണ് ആ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ച് ഇഅ്തികാഫ് ഇരുന്നിരുന്നത്. സഹോദരങ്ങളെ, ലൈലത്തുൽ ഖദർ നാം ആഗ്രഹിക്കണം, അത് പ്രതീക്ഷിക്കണം, അത് നാം തേടണം. എവിടെ വെച്ചാണ് ഒരു മുഅ്മിൻ ലൈലത്തുൽ ഖദർ തേടേണ്ടത്? എവിടെ വെച്ചാണ് അവൻ പ്രതീക്ഷിക്കേണ്ടത്? അവനവന്റെ വീട്ടിൽ വെച്ച് പ്രതീക്ഷിക്കാം, അവന്റെ വാഹനത്തിൽ വെച്ച് പ്രതീക്ഷിക്കാം, അവന്റെ ജോലി സ്ഥലത്ത് വെച്ച് പ്രതീക്ഷിക്കാം, എവിടെയും ഒരു മുഅ്മിനെ അത് പ്രതീക്ഷിക്കാം. പക്ഷെ അതിനേറ്റവും ഉത്തമമായ സ്ഥലം അള്ളാഹുവിന്റെ മസ്ജിദുകളാണ്. അതിനേറ്റവും ഉത്തമമായ സ്ഥലം അള്ളാഹുവിന്റെ മസ്ജിദുകളാണ്. അതിനൊരുവന് സാധിക്കുമെങ്കിൽ പ്രയാസകരമായ ഇതുപോലുള്ള സമയങ്ങളിൽ ഒരുപക്ഷെ അത് സാധിച്ചില്ലെങ്കിൽ സാധിക്കുന്നിടത്ത് വെച്ച് അത് പ്രതീക്ഷിക്കുക. അള്ളാഹു നമുക്കും എല്ലാ മുസ്ലിമീങ്ങൾക്കും അള്ളാഹുവിന്റെ മസ്ജിദുകൾ എളുപ്പമാക്കി നൽകുമാറാകട്ടെ. അള്ളാഹു എല്ലാ പ്രയാസങ്ങളും നമ്മിൽ നിന്ന് നീക്കിത്തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ഖാമ ലൈലത്തുൽ ഖദ്റി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിൽ അള്ളാഹുവിനുള്ള ഈമാനോടെ എഹ്തിസാബോടെ പ്രതിഫലേച്ഛയോടെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടും ഈമാനോടെയും ലൈലത്തുൽ ഖദറിൽ നിസ്കരിച്ചാൽ, ആ രാത്രി അവൻ നിസ്കരിച്ചാൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ്. അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. നോക്കൂ, റമദാനിൽ നോമ്പെടുത്താൽ ഈ ശ്രേഷ്ഠതയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മൻ സാമ റമദാൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. റമദാനിൽ രാത്രി നിസ്കരിച്ചാൽ മൊത്തത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ശ്രേഷ്ഠത പറഞ്ഞിട്ടുണ്ട്. മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. അതുപോലെ ഈ ഹദീസിൽ നോക്കൂ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സഹീഹായ ഈ ഹദീസിൽ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത്, മൻ ഖാമ ലൈലത്തൽ ഖദ്റി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിൽ അല്ലാഹുവിനു വേണ്ടി നിസ്കരിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് രാത്രി നിസ്കാരം എന്നത് ഈ രാത്രി പ്രതീക്ഷിക്കുന്ന രാത്രികളിൽ അവസാനത്തെ പത്തിൽ നമുക്ക് നിർവഹിക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ ഇബാദത്തുകളിൽ ഒന്നാണ്. അതുപോലെ അല്ലാഹുവിനെ ദിക്ർ ചെയ്യുക, അവനെ ധാരാളമായി ഓർക്കുക. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് തുടങ്ങിയ ദിക്റുകൾ, സുബ്ഹാനല്ലാഹി വബിഹംദിഹ് സുബ്ഹാനല്ലാഹിൽ അദീം എന്നുള്ള ദിക്റുകൾ, അതുപോലെ പാപമോചനം തേടുക, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്തിനെ അല്ലാഹുവിനോട് ചോദിക്കുക, ഇങ്ങനെയുള്ള ദിക്റുകൾ ചൊല്ലുക, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. അതുപോലെ സഹോദരങ്ങളെ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അവന്റെ ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യുക. അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുക, അത് ഈ രാത്രി പ്രതീക്ഷിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ശ്രേഷ്ഠകരമായ അമലുകളിൽ ഒന്നാണ്. അള്ളാഹുവിന്റെ ഔദാര്യമാണ് ഈ രാത്രി അവൻ നമുക്ക് നൽകിയെന്നത്, അവന്റെ അടിമകൾക്ക് അവൻ നൽകിയ കാരുണ്യമാണ് ഈ രാത്രി അവൻ നമുക്ക് നൽകിയെന്നത്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ഈ രാത്രി അത് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇബാദത്തുകൾ കൊണ്ട് ഈ രാത്രിയെ, ഈ രാത്രി പ്രതീക്ഷിക്കുന്ന എല്ലാ രാത്രികളിലും ആ രാത്രികൾ അവർ ജീവിപ്പിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഈ രാത്രി അത് റമദാനിലെ അവസാനത്തെ പത്തിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. അവസാനത്തെ പത്തിൽ തന്നെ ഏറ്റവും അത് പ്രതീക്ഷിക്കാവുന്നത് ഒറ്റയിട്ട രാവുകളിലാണ്. 21-ാം രാവിൽ, 23-ാം രാവിൽ, 25-ാം രാവിൽ, 27-ാം രാവിൽ, ഒറ്റയിട്ട രാത്രികളിൽ തന്നെ ഏറ്റവും പ്രതീക്ഷിക്കാവുന്ന രാത്രിയാണ് 27-ാം രാവ്. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു സത്യം ചെയ്തു പറയാറുണ്ടായിരുന്നു 27-ാം രാത്രിയാണ് അത് എന്ന്. അതുപോലെ 29-ന് പ്രതീക്ഷിക്കാം. യഥാർത്ഥത്തിൽ ഹദീസുകൾ നമ്മൾ നോക്കിയാൽ റമദാനിൽ അവസാനത്തെ പത്തിൽ എല്ലാ രാത്രിയും ലൈലത്തുൽ ഖദ്ർ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന രൂപത്തിൽ ഹദീസുകൾ വന്നിട്ടുണ്ട്. ചില ഹദീസുകളിൽ ഇരട്ടയായ രാത്രികൾ അതിലേക്ക് സൂചന നൽകുന്ന ഹദീസുകൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതെന്തിനാണ്? എല്ലാ രാത്രിയും അമൽ ചെയ്യാൻ, അതിലെല്ലാം നാം ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുവാൻ, അത് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവാൻ. ആ രൂപത്തിൽ സഹോദരങ്ങളെ ഹദീസുകൾ വന്നത് നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇൽതമിസൂഹാ ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമദാൻ, നിങ്ങൾ റമദാനിലെ അവസാനത്തെ പത്തിൽ അത് പ്രതീക്ഷിക്കുക, അതിനുവേണ്ടി കാത്തിരിക്കുക. ഇൽതമിസൂഹാ ഫി കുല്ലി വിത്രിൻ, എല്ലാ ഒറ്റയിട്ട രാവുകളിലും അത് നിങ്ങൾ പ്രതീക്ഷിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവിടുന്ന് പറയുകയുണ്ടായി, ഞാൻ സ്വപ്നം കണ്ടു ലൈലത്തുൽ ഖദറിന്റെ അന്ന് അതിനുശേഷമുള്ള പകലിൽ ഞാൻ മണ്ണിലും വെള്ളത്തിലുമായിക്കൊണ്ട് സുജൂദ് ചെയ്യുന്നത്. അബു സഈദ് അൽഖുദ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ റമദാനിൽ നന്നായി മഴ പെയ്തു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ്, നമ്മുടെ ഇതുപോലെ സൗകര്യമുള്ള മസ്ജിദ് അല്ലല്ലോ അവിടുത്തെ മസ്ജിദ്, ഓലമേന്ന മസ്ജിദാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ്, അതിന്റെ മുകളിലൂടെ വെള്ളം ഒലിച്ചിറങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മണ്ണിലും വെള്ളത്തിലുമായി സുജൂദ് ചെയ്ത് അന്നത്തെ സുബ്ഹിന് ശേഷം അവിടുത്തെ നെറ്റിയിൽ മണ്ണും വെള്ളവും ഞാൻ കണ്ടു എന്ന് അബൂ സഈദ് അൽഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു. അത് 21-ാം രാത്രിക്ക് ശേഷമുള്ള സുബ്ഹിനായിരുന്നു. അതുപോലെ മറ്റുള്ള രാത്രികൾ സൂചിപ്പിക്കുന്ന ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിനെ യോജിപ്പിച്ചുകൊണ്ടാണ് പല പണ്ഡിതന്മാരും മഹാന്മാരായ പല ഉലമാവും പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ലൈലത്തുൽ ഖദർ അത് എല്ലാ വർഷവും ഒരേ രാത്രി ആയിരിക്കണമെന്നില്ല, അത് മാറിക്കൊണ്ടിരിക്കാം. ഈ വർഷമായത് ആയ രാത്രിയിൽ ആകണമെന്നില്ല, അടുത്ത വർഷം അങ്ങനെ മാറാം എന്ന് ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പല പണ്ഡിതന്മാരും പറഞ്ഞത് കാണാം. സഹോദരങ്ങൾ, അവസാനത്തെ പത്ത് മുഴുവനായി ഇബാദത്തിൽ മുഴുകാൻ, അതിലെ രാത്രികൾ ജീവസുറ്റതാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. الحمد لله وحده والصلاة والسلام على من لا نبي بعده. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ അവസാനത്തെ പത്തിൽ, പ്രത്യേകിച്ച് അതിലെ രാത്രികളിൽ ധാരാളമായ ഇബാദത്ത് ചെയ്യുക മാത്രമല്ല, അവിടുത്തെ കുടുംബത്തെയും സഹാബത്തിനെയുമെല്ലാം അതിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അവരെ അതിന് ഉപദേശിക്കുകയും ചെയ്യുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീൻ അവർ പറയുകയാണ്, കാന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമദാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലെ അവസാനത്തെ പത്തിൽ ധാരാളമായി അധ്വാനിക്കുമായിരുന്നു. അല്ലാഹുവിന്റെ ഇബാദത്തിലായിക്കൊണ്ട് കഠിനാധ്വാനം അവിടുന്ന് ചെയ്യുമായിരുന്നു. മാ ലാ യജ്തഹിദു ഫി ഗൈരിഹ, ബാക്കിയുള്ള രാത്രികളിൽ ചെയ്യാത്ത രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്ത് ധാരാളമായി ചെയ്യുമായിരുന്നു. വഖാലത്ത്, എന്നിട്ട് അവർ പറയുകയാണ്, കാന ഇദാ ദഖല അൽ അശർ അഹ്യാ ലൈല വഐഖദ അഹ്ലഹ വജദ വശദ്ദ അൽ മിഇസർ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പത്ത് പ്രവേശിച്ചാൽ, അത് കടന്നു വന്നാൽ, അഹ്യാ ലൈല രാത്രി ജീവിപ്പിക്കും, വഐഖദ അഹ്ലഹ അവിടുത്തെ കുടുംബത്തെ വിളിച്ചുണർത്തും, വജദ്ദ വശദ്ദൽ മിഇസർ ധാരാളമായി ഇബാദത്തുകളിൽ അധ്വാനിക്കും, തന്റെ അരമുണ്ട് മുറുക്കി ഉടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടിയുള്ള കഠിനാധ്വാനത്തിനു വേണ്ടി അരമുണ്ട് മുറുക്കിയെടുക്കും. ഇഅ്തികാഫിലായിരിക്കെ തന്റെ ഭാര്യമാരുമായുള്ള സംസർഗം അതിൽ നിന്ന് വിട്ടുനിൽക്കും എന്നതിനേക്കുള്ള സൂചനയാണ് ഈ പദപ്രയോഗം എന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഈ രാത്രികളിൽ അവസാനത്തെ പത്തിൽ മുഴുവനായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അധിക സമയത്തും അധിക റമദാനിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുഭൂരിപക്ഷം റമദാനിലും അവിടുന്ന് അവസാനത്തെ പത്തിൽ ഇഅ്തികാഫ് ഇരുന്നിരുന്നു. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന് അള്ളാഹു നമ്മോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അതുകൊണ്ട് അത് സാധിക്കുന്നവർ, പ്രയാസരഹിതമായി അത് സാധിക്കുന്നവർ അത് ചെയ്യാൻ പരിശ്രമിക്കുക. സഹോദരങ്ങളെ, ആ രാത്രി പ്രതീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് അള്ളാഹുവിനോട് തേടാവുന്ന ദുആയിൽ ഏറെ പ്രത്യേകതയുള്ള ദുആ ആണ് ആയിഷ റളിയല്ലാഹു അൻഹക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശത്തിലുള്ള ദുആ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇൻ വാഫഖ്തു ലൈലത്തൽ ഖദ്ര് ഫമാ അഖൂലു ഫീഹാ. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ലൈലത്തുൽ ഖദ്ർ അതിൽ ഞാൻ ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ അതെന്താണെന്ന് എനിക്കറിയാൻ സാധിച്ചുവെങ്കിൽ ഞാൻ എന്താണെന്ന് പറയേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലി, നീ പറയുക, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക അഫുവുൻ, റബ്ബേ, നീ അഫുവാൻ, ധാരാളമായി വിട്ടു നൽകുന്നവനാണ്, പാപങ്ങൾ പൊറുത്തു നൽകുന്നവനാണ്, അതിനു ശിക്ഷിക്കാതെ വിട്ടുകൊടുക്കുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് നൽകുക, വിട്ടു നൽകുക എന്ന സ്വഭാവം ഇഷ്ടപ്പെടുന്നവനാണ് നീ. ഫഅഫു അന്നി, അതുകൊണ്ട് റബ്ബേ, എനിക്ക് നീ വിട്ടു നൽകണമേ, എന്റെ പാപങ്ങൾക്ക് ശിക്ഷിക്കാതെ എന്നെ നീ വെറുതെ വിടണമേ. ഈ ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹക്ക് ചൊല്ലാൻ പഠിപ്പിച്ചു. ഏറെ ശ്രേഷ്ഠകരമായ ദുആ ആണ് സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൽ ഏറെ മാറ്റം ഉണ്ടാക്കാൻ പോന്ന, നന്മകൾക്ക് പ്രേരിപ്പിക്കാൻ പോന്ന, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അള്ളാഹു അവന്റെ തൗഫീഖിനാൽ നമ്മെ സഹായിക്കുന്ന അത്ഭുതകരമായ ഒരു ദുആ ആണിത്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദുആ അതറിയാത്തവർ അത് പഠിക്കുകയും ശരിയായ രൂപത്തിൽ അത് ഉച്ചരിക്കാൻ പഠിക്കുകയും എന്നിട്ട് ധാരാളമായി ഈ അവസാനത്തെ പത്തിൽ അത് ദുആ ചെയ്യുകയും ചെയ്യുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തും നമ്മുടെ നല്ലവരായ മുൻഗാമികളും താബിഈങ്ങളും തബഉ താബിഈകളുമെല്ലാം ഈ രാത്രിയെ ഏറെ പരിഗണനയോടെ ഏറെ നന്നായി ശ്രദ്ധിച്ചിരുന്നു. അവർ ഈ രാത്രിക്ക് മഹത്വം കൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മളും റമദാനിൽ അവസാനത്തെ പത്ത് അത് സാധാരണ ദിവസങ്ങളെ പോലെ നിസാരമായി കണ്ടുകൂടാ. അത് ഈമാനിന്റെ കുറവാണ് സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ അടയാളങ്ങളെ, അവന്റെ ശഅഇറിനെ ബഹുമാനിക്കുക, അതിനാദരവ് കൽപ്പിക്കുക എന്നത് ഈമാനിന്റെ അടയാളമാണ്. وَمَنْ يُعَظِّمْ شَعَائِرَ اللَّهِ فَإِنَّهَا مِنْ تَقْوَى الْقُلُوبِ. അള്ളാഹുവിന്റെ അടയാളങ്ങളെ ബഹുമാനിക്കുക എന്നത് ഹൃദയത്തിലെ തഖ്വയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ധാരാളം ഖൈർ, നന്മകൾ നമ്മൾ ഇതിൽ വർദ്ധിപ്പിക്കുക. നേരത്തെ സൂചിപ്പിച്ച നന്മകൾ അത് വർദ്ധിപ്പിക്കുക. അള്ളാഹുവിന്റെ അവങ്കിൽ നിന്നുള്ള പാപമോചനം ലഭിക്കാൻ, അതുപോലെ അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ തെറ്റുകൾ വിട്ടുതരാൻ, നരകത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാൻ ഒരു പക്ഷേ ഇത് കാരണമായേക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ലൈലത്തുൽ ഖദർ എന്ന രാത്രി, അതിന് ചില ലക്ഷണങ്ങളുണ്ട്, അതിന് ചില ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങളിലൂടെ ഒരു പക്ഷേ മുസ്ലിമീങ്ങൾക്ക്, അവരിൽ ചിലർക്ക് ആ രാത്രി മനസ്സിലാക്കാൻ സാധിക്കും. അതിന് ചില ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആർക്കെങ്കിലും ആ രാത്രി മനസ്സിലായാൽ, താൻ ഇബാദത്ത് ചെയ്ത ഈ രാത്രി അത് ലൈലത്തുൽ ഖദറായിരുന്നു എന്ന ആ ലക്ഷണങ്ങളിലൂടെ ഒരു മുസ്ലിമിന് മനസ്സിലായാൽ അവന് സന്തോഷിക്കാം. പക്ഷെ അവൻ വഞ്ചിതനായിക്കൂടാ. യുസർ വല യഗ്തർ, അവന് സുറൂറുണ്ടാകാം, സന്തോഷമുണ്ടാകാം, പക്ഷെ അവന് ഹുറൂറുണ്ടായിക്കൂടാ, വഞ്ചിതനായി കൂടാ. ഓ, എനിക്ക് ഈ രാത്രി കിട്ടി, എനിക്കിതാ 83 വർഷത്തെ അമലുകൾ കിട്ടിയിരിക്കുന്നു, ഇനി നന്മകളിലൊക്കെ വീഴ്ച വരുത്തിയാലും കുറെയൊക്കെ തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, അങ്ങനെയുള്ള അപകടകരമായ ചിന്ത ഒരിക്കലും ഒരു മുസ്ലിമിന് വന്നുകൂടാ. അത് ഈമാനുള്ളവരുടെ ലക്ഷണമല്ല. ഈമാനുള്ളവർ അവർ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കെ ഭയപ്പെടുന്നവരായിരിക്കും. നന്മകൾ ചെയ്തുകൊണ്ടിരിക്കെ അള്ളാഹു സ്വീകരിക്കുമോ എന്ന ഭയം അവർക്കുണ്ടായിരിക്കും. അള്ളാഹു സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടൊപ്പം തങ്ങളെ കുറിച്ച് എപ്പോഴും ഒരു തങ്ങൾ കുറഞ്ഞ ആളുകളാണ്, നന്മകളിൽ വീഴ്ച വരുത്തിയ ആളുകളാണ്, ഒരുപാട് കുറവുകളുള്ളവരാണ്
എന്ന നിലക്കാണ് ഈമാനുള്ള ഒരു മനുഷ്യൻ തന്നെ നോക്കിക്കാണുക. എന്നാൽ മുനാഫിഖുകളായ ആളുകൾ അവരാണ് സ്വന്തം മനസ്സിൽ തന്നെ വലുതായി കാണുക. എന്നാൽ അതോടൊപ്പം അവൻ തിന്മകൾ പ്രവർത്തിക്കുകയും ചെയ്യും, തിന്മകൾ തെറ്റുകൾ ചെയ്ത് സ്വന്തത്തെ വലുതായി കാണുക. എന്നാൽ നല്ല ആളുകൾ, ഈമാനുള്ള ആളുകൾ, അവർ നന്മകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നിസാരനായിട്ടാണ് അവർ കാണുക, നിസാരരായിട്ടാണ് തങ്ങൾ അവർ കാണുക. അങ്ങനെ ആയിരിക്കണം സഹോദരങ്ങളെ. ലൈലത്തുൽ ഖദറിന് മുസ്ലിമിന് അത് മനസ്സിലാക്കാവുന്ന ലക്ഷണങ്ങളുണ്ട് എന്നതിന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് തന്നെ തെളിവാണ്. കാരണം അതിൽ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത് കാണാം, അല്ലാഹുവിന്റെ റസൂലെ, ഇൻ അലിംതു, ലൈലത്തുൽ ഖദർ ഏതാണെന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ എന്താണ് ചൊല്ലേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞില്ല നീ എങ്ങനെയാണ് അറിയുക, അതാർക്കും അറിയാൻ കഴിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒരു മുസ്ലിം ചില ലക്ഷണങ്ങളിലൂടെ അത് അവന് ഒരുപക്ഷെ അറിയാൻ സാധിച്ചേക്കും. എന്നാൽ സഹോദരങ്ങൾ അത് അറിഞ്ഞില്ല എന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. ഒരാൾ അവസാനത്തെ പത്ത് മുഴുവൻ, അതിലെ രാത്രികൾ മുഴുവൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് കഴിച്ചുകൂട്ടി, ഒരു ലക്ഷണവും അയാൾക്ക് മനസ്സിലായില്ല, അയാൾക്കതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. അത് പൂർണ്ണമായി ആ പത്ത് ദിവസം, ആ പത്ത് രാത്രികൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് കഴിച്ചുകൂട്ടിയവന് ലൈലത്തുൽ ഖദർ കിട്ടിയിരിക്കുന്നു, അതവന് കിട്ടിയിരിക്കുന്നു ഇൻഷാഅല്ലാഹ്. അതുകൊണ്ട് അതറിയാതെ പോയാൽ യാതൊരു കുഴപ്പവുമില്ല. എന്നാൽ അതറിയാൻ ചില ലക്ഷണങ്ങളുമുണ്ട്. അതിൽ ചില ലക്ഷണങ്ങൾ അതൊരു മുസ്ലിമിന്റെ മനസ്സിൽ തന്നെ ഉള്ള ലക്ഷണങ്ങളാണ്, അവന്റെ ഉള്ളിൽ തന്നെ അവനതറിയാൻ സാധിക്കും. ആ രാത്രിയിൽ പ്രത്യേകമായി ഒരു ഹൃദയവിശാലത, മനസ്സിനൊരു സമാധാനം, ഒരു പ്രത്യേകമായ ഒരു ഉന്മേഷം ഒരു മുഅ്മിനന് അനുഭവപ്പെടും. എന്നാൽ അത് സഹോദരങ്ങൾ ഒരുവന്റെ ഈമാനിനനുസരിച്ച് അവന്റെ അള്ളാഹുവിനോടുള്ള അവന്റെ പ്രതിഫലത്തോടുള്ള എഹ്തിസാബനുസരിച്ച്, പ്രതിഫലേച്ചക്കനുസരിച്ച്, അവന്റെ നന്മകൾക്കനുസരിച്ചാണ് അവനത് തിരിച്ചറിയാൻ സാധിക്കുക. എല്ലാവർക്കും ഒരുപോലെ അത് ഹൃദയത്തിൽ ലഭിക്കണമെന്നില്ല. ഹൃദയത്തിൽ ഒരു വിശാലത, ആകുലതകളില്ലാത്ത, ദുഃഖങ്ങളൊന്നും പ്രയാസങ്ങളൊന്നും മനസ്സിൽ തോന്നാത്ത ഒരവസ്ഥ ലൈലത്തുൽ ഖദറിന് മുഅ്മിനുണ്ടാകുമെന്നാണ്. അതുപോലെ തന്നെ നോക്കിയാൽ പുറത്ത് കാണാവുന്ന, പുറത്ത് അനുഭവിക്കാവുന്ന മറ്റു ചില ലക്ഷണങ്ങളുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന, ഇമാം ഇബ്നു ഖുസൈമ അദ്ദേഹത്തിന്റെ സഹീഹിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ് ഇങ്ങനെയാണ്, ലൈലത്തുൻ തൽഖ, ആ രാത്രി തൽഖത്തായ രാത്രിയാണ് എന്ന് പറഞ്ഞ, ലാ ഹാറ വലാ ബാരിദ, കഠിനമായ ചൂടുള്ള രാത്രി ആയിരിക്കുകയില്ല, പ്രയാസപ്പെടുത്തുന്ന ചൂടോ, വലാ ബാരിദ, പ്രയാസപ്പെടുത്തുന്ന തണുപ്പോ ഉള്ള രാത്രിയായിരിക്കുകയില്ല, മറിച്ച് സന്തുലിതമായ കാലാവസ്ഥയുള്ള രാത്രിയായിരിക്കും. മാത്രമല്ല തുസ്ബിഹു ശംസു യൗമഹ, ആ രാത്രിക്ക് ശേഷമുള്ള ദിവസം സൂര്യൻ ഉദിക്കുക, ഹംറാ ദഈഫ, ദുർബലമായ ചുവപ്പ് നിറത്തിലാണ് ആ രാത്രിക്ക് ശേഷമുള്ള സൂര്യൻ ഉദിക്കുക. എന്നാൽ പിന്നീട് കുറച്ചു സമയം കഴിഞ്ഞാൽ അത് വെളുത്ത നിറത്തിലാകും, പക്ഷെ അതിന് കിരണങ്ങൾ കാണുകയില്ല, വെളുത്ത നിറത്തിലായിരിക്കും ഒരു പാത്രം പോലെ, പക്ഷേ അതിൽ കിരണങ്ങൾ, അടിച്ചു വീശുന്ന കിരണങ്ങൾ കാണുകയില്ല. പിന്നീട് സമയം കഴിഞ്ഞ്, വീണ്ടും സമയം കഴിഞ്ഞ് ഉയർന്നു പൊങ്ങിയാൽ സൂര്യൻ സാധാരണ പോലെ ആയിരിക്കും. ഇത് ലൈലത്തുൽ ഖദറിന് ശേഷമുള്ള പകലിന്റെ പ്രത്യേകതയാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ അത് ചുവപ്പ് നിറത്തിൽ ദുർബലമായ അവസ്ഥയിൽ കിരണങ്ങളില്ലാതെ, പിന്നീട് വെളുത്ത നിറത്തിൽ കിരണങ്ങളില്ലാതെ ആണ് അത് ഉദിച്ചുയരുക. പിന്നീട് അത് സാധാരണ പോലെ ആയിത്തീരും. പണ്ഡിതന്മാരിൽ പലരും അതിന് കാരണമായി പറഞ്ഞിട്ടുള്ളത്, മലായിക്ക, ധാരാളക്കണക്കിന് മലായിക്ക, ഭൂമിയിലിറങ്ങിയ മലായിക്ക ആകാശലോകത്തേക്ക് കയറിപ്പോകുന്നത് കൊണ്ട് സൂര്യന്റെ കിരണങ്ങൾ കാണാൻ, അന്ന് പ്രത്യക്ഷമായി കാണാൻ ആളുകൾക്ക് സാധിക്കുന്നില്ല, അതാണ് അതിന്റെ കാരണമെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞത് കാണാം. എന്നാൽ സഹോദരങ്ങൾ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലക്ഷണങ്ങൾ കണ്ടാലും ഇല്ലെങ്കിലും അത് മുഴുവൻ ഉപയോഗപ്പെടുത്തിയവന് ലൈലത്തുൽ ഖദർ ലഭിച്ചിരിക്കുന്നു. ഈ രാത്രികളിൽ ചെയ്യാൻ സാധിക്കുന്ന വലിയ ഇബാദത്തുകളിൽ ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ച ഇബാദത്താണ് ഇഹ്തികാഫ് എന്നത്. അത് 21-ാം രാത്രിക്ക് മുൻപേ മസ്ജിദുകളിൽ പ്രവേശിക്കുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 21-ന്റെ അന്ന് സുബ്ഹിന് തന്റെ ഇഹ്തികാഫിന്റെ സ്ഥലത്ത് പ്രവേശിച്ചു എന്ന് ഹദീസുകളിൽ കാണാം. അതിന്റെ അർത്ഥം രാത്രിക്ക് മുമ്പേ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മസ്ജിദിൽ എത്തിയിരുന്നു. എന്നാൽ അവിടുന്ന് മസ്ജിദിൽ ഇഹ്തികാഫ് ഇരിക്കുക ഒരു പ്രത്യേകമായ സ്ഥലത്താണ്. അവിടെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം സുബ്ഹിന് ശേഷമാണ് പ്രവേശിച്ചത്. ആളുകളുമായുള്ള ഇടപെടലുകളും സംസാരങ്ങളും പരമാവധി കുറക്കുക എന്നത് ഇഹ്തികാഫിന്റെ താല്പര്യമാണ്. അള്ളാഹുവിന്റെ ദിക്റിൽ, അവനുമായുള്ള ദുആ, അവനോടുള്ള ദുആയിൽ അവരുള്ള ഇബാദത്തിൽ പരമാവധി സമയം കഴിച്ചുകൂട്ടുക എന്നതാണ് ഇബാദത്തിന്റെ താല്പര്യം. ആവശ്യമായ അത്യാവശ്യമായ കാര്യങ്ങൾക്ക് മാത്രം ജനങ്ങളുമായി ഇടപഴകുക, അതിനു മാത്രം പുറത്തേക്ക് ഇറങ്ങുക എന്നതാണ് ഇഅ്തികാഫിന്റെ താല്പര്യം. അത് സാധിക്കുന്നതുപോലെ നിർവഹിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ അവസാനത്തെ പത്തിൽ നന്മകൾ നിർവഹിക്കാൻ, അത് മുഖേന ലൈലത്തുൽ ഖദറിന്റെ പുണ്യം നേടാൻ റബ്ബ് അവന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ധാരാളം പേർ രോഗികളായി ഈ സമയത്ത് പ്രയാസപ്പെടുന്നു എന്ന് പല സഹോദരങ്ങളും അറിയിക്കുന്നു. അവരുടെ ബന്ധുക്കളും അല്ലാത്തവരുമെല്ലാം രോഗികളായി പ്രയാസപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ നമ്മുടെ സഹോദരങ്ങൾക്കും വളരെ വേഗത്തിൽ ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹു ഈ പടർന്നു പിടിക്കുന്ന രോഗം അവൻ എല്ലാ മുസ്ലിമീങ്ങളിൽ നിന്നും ലോകത്തു നിന്നും മൊത്തമായും അല്ലാഹു എടുത്തു നിൽക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ ആഫിനാ വഅഫു അന്നാ. اللهم عافنا واعف عنا. اللهم عافنا واعف عنا. اللهم ارفع عنا هذا الوباء. اللهم ارفع عنا هذا الوباء. اللهم ارفع عنا هذا الوباء. اللهم ارفع عنا كل البلاء. اللهم ارفع ما انزلت. اللهم ارفع ما انزلت. اللهم ارفع ما انزلت يا ارحم الراحمين يا غافر المذنبين يا ذا الجلال والاكرام. اللهم توفنا مسلمين والحقنا بالصالحين. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين المستضعفين في كل مكان. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. وصلى الله وسلم على نبينا محمد.